2022 May 22 ഞായറാഴ്ച കേരള കൗമുദി ഇ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന് വായിക്കുന്നത് ആർ സ്മിതാദേവി. ചിന്തൻ ശിബിറിന് ശേഷം ചതുരംഗം പങ്ക്തിയിൽ അഡ്വക്കേറ്റ് എ ജയശങ്കർ എഴുതുന്നു. രാജസ്ഥാനിലെ ഉദയ്പൂരിൽ 3 ദിവസം നീണ്ട കോൺഗ്രസിന്റെ ചിന്തൻ ശിബിരം ഒരു വഴിപാട് പോലെ നടത്തി അവസാനിപ്പിച്ചു. കാതലായ ഒരു വിഷയവും അവിടെ ചർച്ച ചെയ്യപ്പെട്ടില്ല. ഒരു പ്രശ്നത്തിനും പരിഹാരം കണ്ടെത്തിയതുമില്ല. രാജ്യത്തിന്റെ നാനാഭാഗത്തു നിന്നു വന്ന നേതാക്കൾ ഏതാനും ആശയങ്ങൾ മുന്നോട്ടുവച്ചു. അവയെക്കുറിച്ച് തൊലിപ്പുറമെ ചില ചർച്ചകളും നടന്നു. ഒരു കുടുംബത്തിൽ നിന്ന് ഒരാളെ മത്സരിക്കാവൂ, ഒരു നേതാവ് ഒരു സമയം ഒരു പദവിയെ കൈയാളാവൂ, നേതാക്കൾക്ക് പ്രായപരിധി ഏർപ്പെടുത്തണം എന്നൊക്കെ ചില ചില്ലറ ആവശ്യങ്ങൾ ഉയർന്നുവരാതിരുന്നില്ല. പക്ഷേ അവയ്ക്കൊന്നും തൃപ്തികരമായ ഒരു പരിഹാരവും ഉണ്ടായില്ല. പട്ടിക സമുദായക്കാർക്കും സ്ത്രീകൾക്കും മറ്റ് ദുർബല വിഭാഗങ്ങൾക്കും പാർട്ടിയിൽ മുന്തിയ പരിഗണന നൽകണമെന്ന മട്ടിൽ ഒരു ഒഴുക്കൻ തീരുമാനമാണ് ഉണ്ടായത്. മുമ്പും ഇതുപോലുള്ള പല തീരുമാനങ്ങളും ഉണ്ടായിട്ടുണ്ട്. അവയെല്ലാം ഏട്ടിലെ പശുവായി പുല്ല് തിന്നാതെയും പാൽ ചുരത്താതെയും അവശേഷിച്ചു. പാർട്ടിയെ ശക്തിപ്പെടുത്താനുള്ള ഇപ്പോഴത്തെ തീരുമാനങ്ങളും ഏതാണ്ട് അതേ രീതിയിൽ പര്യവസാനിക്കാനാണ് സാധ്യത. തീവ്ര ദേശീയ വികാരവും ഹിന്ദുത്വവും ആളിക്കത്തിച്ച് BJP സൃഷ്ടിക്കുന്ന വൈകാരികതയെ എങ്ങനെ മറികടക്കാമെന്നതിനെക്കുറിച്ച് കാതലായ ഒരു ചർച്ചയും ഉദയ്പൂരിൽ നടന്നില്ല. പ്രാദേശിക കക്ഷികളെ തടുത്തുകൂട്ടി ഒരു മഴവിൽ സഖ്യമെങ്കിലും രൂപീകരിക്കുന്നതിനെക്കുറിച്ചും കാര്യമായ ചിന്തയൊന്നും ഉണ്ടായില്ല. ഗംഗാ സമതലത്തിൽ പാർട്ടിക്ക് നഷ്ടപ്പെട്ട ബഹുജന അടിത്തറ എങ്ങനെ വീണ്ടെടുക്കാം, സംഘടനാ സംവിധാനം എങ്ങനെ ശക്തമാക്കാം എന്നതിനെക്കുറിച്ചും പ്രത്യേകിച്ച് യാതൊരു തീരുമാനവും ഉണ്ടായില്ല. 3 വർഷത്തോളമായി ഒഴിഞ്ഞുകിടക്കുന്ന പാർട്ടി അഖിലേന്ത്യാ അധ്യക്ഷ സ്ഥാനത്ത് ആരെ അവരോധിക്കണമെന്ന കാര്യത്തിൽ പോലും വ്യക്തമായ ഒരു തീരുമാനവും ഉണ്ടായില്ല. വരുന്ന ഒക്ടോബർ മാസം രാഹുൽഗാന്ധി AICC പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കുമെന്നാണ് കോൺഗ്രസുകാരുടെ പ്രതീക്ഷ. 2024 പൊതു തിരഞ്ഞെടുപ്പാകുമ്പോഴേക്കും നരേന്ദ്രമോദിയുടെ പ്രതിച്ഛായ മങ്ങുമെന്നും ഇപ്പോൾ ഭിന്നിച്ചു നിൽക്കുന്ന പ്രാദേശിക കക്ഷികൾ കൂടി കോൺഗ്രസിന്റെ കൊടിക്കീഴിൽ ഒരു സുശക്തമായ മുന്നണി രൂപീകരിക്കുമെന്നും ഒടുവിൽ ഒരു 3rd UPA സർക്കാർ രൂപീകരിക്കാൻ കഴിയുമെന്നും നേതാക്കൾ വെറുതെയെങ്കിലും മോഹിക്കുന്നു. ഇത്തരം ദുർബലമായ പ്രതീക്ഷകളാണ് ഇപ്പോൾ പാർട്ടിയെ മുന്നോട്ടു കൊണ്ടുപോകുന്നത്. ജവഹർലാൽ നെഹ്റുവിന്റെ ആരോഗ്യം ക്ഷയിക്കാൻ തുടങ്ങിയ 1960കളുടെ തുടക്കം മുതൽ കോൺഗ്രസ് പാർട്ടി ക്രമാനുഗതമായി തളരുകയാണ്. അക്കാലത്ത് പ്രതിപക്ഷ പാർട്ടികൾ തുലോം ദുർബലമായതുകൊണ്ട് കോൺഗ്രസിന്റെ ശൈഥില്യം അത്ര തന്നെ പ്രകടമായില്ലെന്ന് മാത്രം. നെഹ്റുവിന്റെ മരണശേഷം സംസ്ഥാനങ്ങളിൽ വിമത പ്രവർത്തനം ശക്തമാവുകയും കേരള കോൺഗ്രസ്, ജനാ കോൺഗ്രസ്, ഉത്കൽ കോൺഗ്രസ്, ഭാരതീയ ക്രാന്തിദൾ, ബംഗ്ലാ കോൺഗ്രസ് എന്നിങ്ങനെ നിരവധി പ്രാദേശിക പാർട്ടികൾ രൂപീകൃതമാവുകയും ചെയ്തു. 1967 പൊതുതെരഞ്ഞെടുപ്പിൽ പാർട്ടി അതിശക്തമായ വെല്ലുവിളി നേരിട്ടു. പല വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും പ്രതിപക്ഷ പാർട്ടികളുടെ കൂട്ടുമന്ത്രിസഭ അധികാരത്തിൽ വന്നു. അതിനുശേഷം 1969 അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ കോൺഗ്രസ് പിളർന്നു. 1971 തെരഞ്ഞെടുപ്പിൽ സംഘടനാ കോൺഗ്രസും മറ്റ് പ്രതിപക്ഷ പാർട്ടികളും ചേർന്നുണ്ടാക്കിയ മുന്നണിക്കുമേൽ ഇന്ദിരാ കോൺഗ്രസ് വലിയ വിജയം നേടിയെങ്കിലും പാർട്ടി സംഘടനയ്ക്കുണ്ടാക്കിയ ക്ഷതം ഒരിക്കലും പരിഹരിക്കപ്പെട്ടില്ല. അതിലുപരി കോൺഗ്രസിൽ ആഭ്യന്തര ജനാധിപത്യം തീർത്തുമില്ലാതായി. ഹൈക്കമാൻഡ് സംസ്കാരം ശക്തമായി. മുഖ്യമന്ത്രിമാരെ ഡൽഹിയിൽ നിന്ന് വാഴിക്കുന്ന പതിവ് തുടങ്ങിവച്ചു. പ്രധാനമന്ത്രിയോടുള്ള കൂറും വിശ്വസ്തതയും മാത്രമായി കോൺഗ്രസ് നേതാവിന് വേണ്ട അടിസ്ഥാന യോഗ്യത. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം 1977 നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ഭരണം നഷ്ടപ്പെട്ടു. ഇന്ദിരാഗാന്ധി പോലും പരാജയപ്പെട്ടു. 1978 January 1 പാർട്ടി വീണ്ടും പിളർന്നു. മുതിർന്ന നേതാക്കളധികം സംഘടനാപക്ഷത്തും ബഹുജന പിന്തുണ ഇന്ദിരാഗാന്ധിക്കും ആയിരുന്നു. ഇതോടെ ഉൾപാർട്ടി ജനാധിപത്യം തീരെയും ഇല്ലാതായി. ഇന്ദിര കൽപ്പിക്കും മറ്റുള്ളവർ അനുസരിക്കും എന്ന നില വന്നു. 1984 ഇന്ദിരാഗാന്ധിയുടെയും 1991 രാജീവ് ഗാന്ധിയുടെയും ദാരുണമായ കൊലപാതകങ്ങൾക്ക് ശേഷം സഹതാപതരംഗത്താൽ പാർട്ടി അധികാരത്തിൽ വന്നെങ്കിലും മുമ്പ് സംഭവിച്ച ക്ഷതങ്ങളെ അതിജീവിക്കാൻ കഴിഞ്ഞില്ല. 1980കളുടെ അവസാനം മണ്ഡൽ മസ്ജിദ് രാഷ്ട്രീയം ഉത്തരേന്ത്യയെ ഇളക്കിമറിച്ചു. കോൺഗ്രസിന്റെ പ്രധാന വോട്ടുബാങ്കുകളായ ദളിത്, ബ്രാഹ്മണ, മുസ്ലിം വിഭാഗങ്ങൾ പാർട്ടിയിൽ നിന്ന് അകന്നുപോയി. ഷാബാനു കേസും ബാബറി മസ്ജിദും മുൻനിർത്തി BJP പ്രധാന പ്രതിപക്ഷമായി വളർന്നു. മറുഭാഗത്ത് സമാജ്വാദി പാർട്ടിയും ബഹുജൻ സമാജ് പാർട്ടിയും രാഷ്ട്രീയ ജനതാദളും വൻ ശക്തികളായി മാറി. 1996 ആകുമ്പോഴേക്കും ഭാരതീയ ജനതാ പാർട്ടി ലോക്സഭയിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി. 1998 1999 എ ബി വാജ്പേയ് കൂട്ടുകക്ഷി മന്ത്രിസഭയെ നയിച്ചു. അതോടെ കോൺഗ്രസിന്റെ ശൈഥില്യം ത്വരിതഗതിയിലായി. 1989 ശേഷം ഗംഗാ സമതലത്തിൽ നിന്ന് പാർട്ടി തുടച്ചു നീക്കപ്പെട്ടു. 2004 കോൺഗ്രസ് നേതൃത്വത്തിലുള്ള കൂട്ടുകക്ഷി മന്ത്രിസഭകൾ അധികാരത്തിൽ വന്നെങ്കിലും പാർട്ടിക്ക് നഷ്ടപ്പെട്ട ജനപിന്തുണ തിരിച്ചുപിടിക്കാനോ സംഘടനയെ ചലനാത്മകമാക്കാനോ സാധിച്ചില്ല. നെഹ്റുവിനെ പോലെയോ ഇന്ദിരയെ പോലെയോ സ്വന്തം നിലയ്ക്ക് വോട്ട് സമാഹരിക്കാൻ കഴിവുള്ള ഒരു നേതാവും ഇല്ലാതെ പോയി. 2014 കോൺഗ്രസ് കനത്ത പരാജയം ഏറ്റുവാങ്ങി. ക്രമേണ സംസ്ഥാനങ്ങളും പാർട്ടിയെ കൈവിട്ടു. നിലവിൽ രാജസ്ഥാനിലും ഛത്തീസ്ഗഡിലും മാത്രമാണ് കോൺഗ്രസ് നയിക്കുന്ന സർക്കാരുകൾ ഉള്ളത്. ഒരു കാലത്ത് ശക്തിദുർഗമായിരുന്ന ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലും കോൺഗ്രസിന്റെ സ്ഥിതി ഇപ്പോൾ പരിതാപകരമാണ്. 1967 നഷ്ടപ്പെട്ട സംസ്ഥാനമാണ് തമിഴ്നാട്. പിന്നീട് ഒരിക്കലും അവിടെ തിരിച്ചുവരവ് സാധ്യമായില്ല. ഒന്നുകിൽ DMK അല്ലെങ്കിൽ അണ്ണാ DMK വാലായി പ്രവർത്തിക്കേണ്ട ഗതികേടാണ് അവിടെ പാർട്ടിക്കുള്ളത്. എക്കാലത്തും കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രമായിരുന്നു ആന്ധ്രാപ്രദേശ്. അവിടെ ഇപ്പോൾ പാർട്ടിക്ക് മേൽവിലാസം തന്നെ ഇല്ലാതായിരിക്കുന്നു. തെലുങ്കാനയിലും കേരളത്തിലും കർണാടകത്തിലും കോൺഗ്രസ് ആണ് പ്രധാന പ്രതിപക്ഷം. പക്ഷേ യഥാക്രമം തെലുങ്കാന രാഷ്ട്രസമിതിയും മാർക്സിസ്റ്റ് പാർട്ടിയും BJPയും ഉയർത്തുന്ന വെല്ലുവിളികളെ പ്രതിരോധിക്കാൻ പാർട്ടി പണിപ്പെടുന്നു. മഹാരാഷ്ട്ര നിയമസഭയിൽ കോൺഗ്രസ് 4 സ്ഥാനത്താണ്. ഗുജറാത്തിൽ 1989 മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ തിരഞ്ഞെടുപ്പുകളും തോറ്റുകൊണ്ടേയിരിക്കുന്നു. എല്ലാ സംസ്ഥാനത്തും ഗ്രൂപ്പിസം ശക്തമാണ്. മുതിർന്ന നേതാക്കൾ സ്ഥാനമാനങ്ങൾക്കുവേണ്ടി കലഹിക്കുകയും ആദ്യത്തെ അവസരത്തിൽ BJPയിലേക്കോ മറ്റേതെങ്കിലും പാർട്ടിയിലേക്കോ കൂറുമാറുകയും ചെയ്യുന്നു. ജ്യോതിരാദിത്യ സിന്ധ്യ മുതൽ KV തോമസ് വരെ ഉദാഹരണങ്ങൾ നിരവധിയാണ്. ഗുലാം നബി ആസാദിന്റെ നേതൃത്വത്തിൽ 23 നേതാക്കൾ ഹൈക്കമാൻഡിനെ വെല്ലുവിളിച്ച് മാറി നിൽക്കുന്നു. പാർട്ടി നേതൃത്വത്തെ ഒളിഞ്ഞും തെളിഞ്ഞും വിമർശിക്കുകയും ചെയ്യുന്നു. അവരിൽ ചിലർ പാർട്ടി വിട്ടുപോകുന്നതിനെക്കുറിച്ചും ആലോചിക്കുന്നുണ്ട്. മറ്റുള്ളവർ അകത്തുനിന്ന് ഗുണദോഷിച്ച് കോൺഗ്രസിനെ നന്നാക്കാമെന്ന് വ്യാമോഹിക്കുന്നവരാണ്. BJPയോട് എതിർപ്പുള്ള പ്രാദേശിക കക്ഷികൾ കൂടി കോൺഗ്രസിന്റെ ദൌർബല്യത്തെക്കുറിച്ച് ബോധ്യമുള്ളവരാണ്. തൃണമൂൽ കോൺഗ്രസും ബിജു ജനതാദളും തെലങ്കാന രാഷ്ട്രസമിതിയും YSR കോൺഗ്രസും ആം ആദ്മി പാർട്ടിയുമൊന്നും കോൺഗ്രസിന്റെ മേൽക്കോയ്മ അംഗീകരിക്കാൻ തയ്യാറല്ല. കോൺഗ്രസ് കൂടാരത്തിൽ നിൽക്കുന്ന പാർട്ടികൾ NCPയും രാഷ്ട്രീയ ജനതാദളും DMKയും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും മാത്രമാണ്. അവർ തന്നെയും എക്കാലവും ഉണ്ടാകുമെന്ന് ഉറപ്പില്ല. BJPയാണ് മുഖ്യശത്രുവെന്ന് പറയുമ്പോഴും ഇടതുപക്ഷ പാർട്ടികൾ കോൺഗ്രസിനോട് തൊട്ടുകൂടായ്മ വച്ചു പുലർത്തുന്നു. സമാജ്വാദി പാർട്ടിയുടെയും ബഹുജൻ സമാജ് പാർട്ടിയുടെയും നിലപാടും ഒട്ടും വ്യത്യസ്തമല്ല. 2024 ഒരു ദേശീയ ബദൽ രൂപീകരിക്കുക കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ശ്രമസാധ്യമായ ഒന്നല്ല. പ്രാദേശിക കക്ഷികളുടെ ഒരു കൂട്ടായ്മ രൂപീകരിച്ച് അവരുമായി ഒരു സീറ്റ് ധാരണയെങ്കിലും എത്താൻ കഴിഞ്ഞാൽ തന്നെ വലിയ നേട്ടമായിരിക്കും. അതിനു മുൻപ് സംഘടനാ സംവിധാനം ശക്തിപ്പെടുത്താനും നഷ്ടപ്പെട്ട രാഷ്ട്രീയ വിലപേശൽ ശക്തി വീണ്ടെടുക്കാനും കഴിയണം. അതിന് ഇപ്പോഴുള്ള നേതൃത്വം തീരെയും അപ്രാപ്തമാണ്. നെഹ്റു കുടുംബത്തിൽ ശക്തനായ ഒരു നേതാവുമില്ല. പുറത്തുനിന്ന് ഒരു നേതാവിനെ ആലോചിക്കാനും കഴിയില്ല. ഇനി അങ്ങനെയൊരു നേതാവ് ഉയർന്നു വന്നാലും അണികളുടെ അംഗീകാരം നേടിയെടുക്കുക അതിലും ദുഷ്കരമാണ്. ചിന്തൻ ശിബിറിന് ശേഷം പാർട്ടിയിൽ ഗുണപരമായ യാതൊരു മാറ്റവും ഉണ്ടായി കാണുന്നില്ല. ഈ വർഷം അവസാനം തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ഗുജറാത്തിൽ വർക്കിംഗ് പ്രസിഡന്റ് ഹാർദിക് പട്ടേൽ രാജിവെച്ചു. 5 മുൻപ് കൊട്ടും കുരവയുമായി കോൺഗ്രസുകാർ എതിരേറ്റുകൊണ്ടുവന്ന നേതാവാണ് അദ്ദേഹം. പട്ടേൽ BJPയിലേക്കോ ആം ആദ്മിയിലേക്കോ പോകുന്നത് എന്ന ചോദ്യമേ അവശേഷിക്കുന്നുള്ളൂ. ഈയിടെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വലിയ പരാജയം ഏറ്റുവാങ്ങിയ പഞ്ചാബിൽ മുൻ പ്രതിപക്ഷ നേതാവും PCC അധ്യക്ഷനുമായിരുന്ന സുനിൽ ജാഖർ രാജിവെച്ചു. മുതിർന്ന നേതാവും മുൻ ലോക്സഭാ സ്പീക്കറുമായിരുന്ന ബൽറാം ജാഖറുടെ മകനാണ് സുനിൽ. BJP വെച്ചുനീട്ടുന്ന രാജ്യസഭാംഗത്വം സ്വീകരിച്ച് അങ്ങോട്ട് പോകാനാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. അടുത്ത വർഷം തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന രാജസ്ഥാനിലും ഛത്തീസ്ഗഡിലും കോൺഗ്രസ് നേതാക്കൾ കൂട്ടത്തോടെ BJPയിലേക്ക് മാറാൻ കാത്തുനിൽക്കുകയാണ്. മധ്യപ്രദേശിൽ ജ്യോതിരാദിത്യ സിന്ധ്യ നേരത്തെ പോയി. മറ്റു പലരും പോകാൻ തയ്യാറെടുത്തു നിൽക്കുന്നു. ഇതേ അവസ്ഥ തുടരുകയാണെങ്കിൽ കോൺഗ്രസ് മുക്ത ഭാരതമെന്ന സ്വപ്നം സഫലമാക്കാൻ അമിത്ഷായും സംഘവും അധികകാലം കാത്തിരിക്കേണ്ടി വരില്ല.